ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ഇനി 5 മണിക്കൂറിൽ താഴെ മാത്രം. കേരളത്തോടൊപ്പം പുതുച്ചേരിയിലും അസമിലും പരസ്യപ്രചാരണം വൈകിട്ട് 6 സമാപിക്കും. ശബരിമല ക്ഷേത്രത്തിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച സുപ്രീംകോടതി വിധിക്കെതിരായ റിവ്യൂ ഹർജികളിൽ ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കൽ ആരംഭിച്ചു. ഇന്ന് ലോകാരോഗ്യദിനം. പുതിയ സാമ്പത്തിക വർഷത്തെ പണനയം റിസർവ് ബാങ്ക് നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനങ്ങളിലെ കുടിയേറ്റ തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്ന 5 കിലോഗ്രാം ഫ്രീ ട്രേഡ് LPG സിലിണ്ടറുകളുടെ പ്രതിദിന വിഹിതം ഇരട്ടിയാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ഇനി 5 മണിക്കൂറിൽ താഴെ മാത്രം. 3 കേരളത്തിന്റെ പൊതു അന്തരീക്ഷത്തിൽ ഉയർന്ന വിവാദങ്ങൾക്ക് പരസ്യപ്രചാരണം അവസാനിക്കുന്നതോടെ താൽക്കാലിക വിരാമമാകും. വൈകിട്ട് 6 ശേഷം അടുത്ത 36 മണിക്കൂർ നിശബ്ദ പ്രചാരണത്തിന്റെ വേളയാണ്. സ്ഥാനാർത്ഥികളും മുന്നണികളും ഗൃഹസന്ദർശനങ്ങൾ നടത്തി അവസാനവട്ടം ഓരോ വോട്ടറെയും കണ്ട് വോട്ടുറപ്പിക്കാൻ ഈ സമയം പ്രയോജനപ്പെടുത്തും. വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച കേന്ദ്രങ്ങളിൽ നിന്നും നാളെ രാവിലെ മുതൽ പോളിംഗ് ഉദ്യോഗസ്ഥർ സാധന സാമഗ്രികൾ ഏറ്റുവാങ്ങി ബൂത്തുകളിൽ എത്തിത്തുടങ്ങും. എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലെത്താൻ വാഹന സൌകര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കിയിട്ടുണ്ട്. വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ സമാധാനപരമായ വോട്ടെടുപ്പിന് എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്താനും ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാനും പോലീസ് മേധാവികൾക്ക് കമ്മീഷൻ പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തെ ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് രാഹുൽഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിനെതിരെയും BJPക്കെതിരെയും കേരളത്തിലെത്തുമ്പോൾ രാഹുൽഗാന്ധി സംസാരിക്കാത്തത് എന്താണെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു. ശബരിമല സ്ത്രീ പ്രവേശം കോടതിയോ മറ്റോ തീരുമാനിക്കേണ്ട വിഷയമല്ലെന്നാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ എന്നത്തെയും നിലപാടെന്നും ഇതിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സുതാര്യമായ ഇടപാടാണ് എന്നും CPIMന്റേത്. കോൺഗ്രസ് ആണ് BJPയുമായി രഹസ്യ ഇടപാടുണ്ടാക്കുന്നതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടതായി മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. മുസ്ലിം ലീഗിന്റെ വയനാട് ദുരിതസഹായ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് പഠിക്കേണ്ടതാണ്. UDFനെതിരെ ഡീൽ ആരോപണം ഉന്നയിക്കുന്നത് പരാജയ ഭീതി കൊണ്ടാണെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന് 10 വ്യക്തത ആവശ്യപ്പെട്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ തുറന്ന കത്ത്. ഈ ചോദ്യങ്ങൾ കേരള ജനതയുടെ മനസ്സിൽ ശേഷിക്കുന്നവയാണെന്ന് വേണുഗോപാൽ അറിയിച്ചു. കേരളത്തിൽ മാതൃകാ കർഷകൻ പോലും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണെന്ന് AICC ജനറൽ സെക്രട്ടറി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. LDF ഗവൺമെന്റ് പ്രോഗ്രസ് കാർഡിലൂടെ കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. FCRA ബിൽ വീണ്ടും കൊണ്ടുവരാൻ കേന്ദ്ര ശ്രമം ഉണ്ടായാൽ ശക്തമായി എതിർക്കുമെന്നും വേണുഗോപാൽ അറിയിച്ചു. കേരളത്തിന്റെ വിജയഗാഥ K. കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്തുണ്ടായ വികസന കഥയാണെന്ന് തെലങ്കാന മുഖ്യമന്ത്രി A. രേവന്ത് റെഡ്ഡി പറഞ്ഞു. കേരളത്തിന്റെ വിഭവങ്ങളും ജനതയുടെ ആരോഗ്യവും പ്രകൃതിദത്തമാണെന്നും അതിന്റെ പേരിൽ ഇടതുമുന്നണി മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മണലൂർ നിയോജകമണ്ഡലത്തിൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് പലചരക്ക് സാധനങ്ങൾ കിറ്റുകളിലാക്കി സൂക്ഷിക്കുന്നുവെന്ന ആരോപണത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഇലക്ഷൻ കമ്മീഷൻ ഫ്ളയിംഗ് സ്ക്വാഡ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ പരാതിയിലാണ് വാടാനപ്പള്ളി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. തൃശൂർ നിയോജകമണ്ഡലത്തിൽ നിന്നും ലഭിച്ച സമാനമായ പരാതിയിലും തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രിയങ്കാഗാന്ധി MP ഇന്ന് വയനാട്ടിൽ എത്തി. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ കോർണർ യോഗത്തിൽ അവർ സംസാരിക്കും. അല്പസമയത്തിനകം പടിഞ്ഞാറത്തറയിൽ പ്രിയങ്ക സംസാരിക്കും. തുടർന്ന് വെള്ളമുണ്ട 8-4 തുടർന്ന് സുൽത്താൻ ബത്തേരി ടൗണിലെ യോഗത്തിലും പ്രിയങ്ക പങ്കെടുക്കും. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെത്തിയ UDF സ്ഥാനാർത്ഥിയെയും സംഘത്തെയും ആക്രമിച്ചെന്ന കേസിൽ 25 SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇന്നലെയായിരുന്നു സ്ഥാനാർത്ഥി കോളേജിൽ വോട്ടഭ്യർത്ഥിക്കാൻ എത്തിയത്. വൈക്കത്ത് CPI ഓഫീസിൽ കർഷകനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെല്ലപ്പൻ പുളിക്കശ്ശേരി എന്ന മുൻ CPI പ്രവർത്തകനെയാണ് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ട ലംഘനം കൂടുതൽ കാര്യക്ഷമമായി കണ്ടെത്തുന്നതിന് സജ്ജീകരിച്ച CVigil ആപ്പിലൂടെ പാലക്കാട് ജില്ലയിൽ 25,729 പരാതികൾ പരിഹരിച്ചു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പരിധിയിൽ വരുന്ന ഏത് പ്രവർത്തനങ്ങൾക്കെതിരെയും പൊതുജനങ്ങൾക്ക് CVigil ആപ്പിലൂടെ പരാതി നൽകാം. വരും തലമുറയുടെ ഭാവി നിർണ്ണയിക്കുന്ന സുപ്രധാന ഉത്തരവാദിത്വമാണ് തെരഞ്ഞെടുപ്പിലെ വോട്ട് രേഖപ്പെടുത്തലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നാടിന്റെ ദിശ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് മറ്റന്നാൾ നടക്കാൻ പോകുന്നതെന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ പ്രസ് ക്ലബിന്റെ ജനവിധി 2026 പറഞ്ഞു. അമരാവതിയെ ആന്ധ്രാപ്രദേശിന്റെ ഏകവും സ്ഥിരവുമായ തലസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന 2026 ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. ഇതോടെ അമരാവതി ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായ നിയമം പ്രാബല്യത്തിൽ വന്നു. ശബരിമല ക്ഷേത്രത്തിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച സുപ്രീംകോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളിൽ ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കൽ ആരംഭിച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത്. പുനഃപരിശോധനയെ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീംകോടതിയിൽ അനുകൂലിച്ചു. ലിംഗനീതിക്കപ്പുറം മതവും വിശ്വാസവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്നതാണ് ക്ഷേത്രാചാരമെന്ന് ഗവൺമെന്റിന് നിലപാട് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോകാരോഗ്യദിനം. 1948 ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായതിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും 7 April ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. ആരോഗ്യത്തിനായി ഒരുമിച്ച് ശാസ്ത്രത്തിനൊപ്പം നിൽക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലോകാരോഗ്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോഗ്യ പ്രവർത്തകർക്ക് ആശംസകൾ നേർന്നു. ആരോഗ്യകരമായ സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് അക്ഷീണം പ്രവർത്തിക്കുകയും സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരെ അദ്ദേഹം അഭിനന്ദിച്ചു. ആരോഗ്യ സംരക്ഷ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ഓരോ വ്യക്തിയുടെയും ക്ഷേമത്തിന് മുൻഗണന നൽകാനും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കേന്ദ്രമന്ത്രി JP Nadda എല്ലാ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും നന്ദി അറിയിച്ചു. അവരുടെ സമർപ്പണം രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനത്തെ ശക്തമായി നിലനിർത്തുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ സാമ്പത്തിക വർഷത്തെ പണനയം റിസർവ് ബാങ്ക് നാളെ പ്രഖ്യാപിക്കും. പണനയ അവലോകന സമിതി യോഗം ഇന്നലെയാണ് മുംബൈയിൽ തുടങ്ങിയത്. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അടുത്ത 2 പലിശ നിരക്കുകൾ പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റിപ്പോ നിരക്കിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ നിഗമനം. സംസ്ഥാനങ്ങളിലെ കുടിയേറ്റ തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്ന 5 kg ഫ്രീ ട്രേഡ് LPG സിലിണ്ടറുകളുടെ പ്രതിദിന വിഹിതം ഇരട്ടിയാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ നീരജ് മിത്തൽ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് ഇതു സംബന്ധിച്ച് കത്ത് നൽകി. സംസ്ഥാനങ്ങളിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുകൾ മുഖേന സിലിണ്ടറുകൾ വിതരണം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. LPG വിതരണത്തിൽ സംസ്ഥാനത്ത് വിവിധ തലങ്ങളിൽ പരിശോധനകൾ ഊർജിതമായി നടത്തിവരികയാണെന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ അറിയിച്ചു. മധ്യപൂർവേഷ്യയിലെ യുദ്ധ പശ്ചാത്തലത്തിൽ LPG വിതരണവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി നിലനിൽക്കുന്ന നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പരിശോധന. വയനാട് DCC ട്രഷറർ NM വിജയന്റെ കുടുംബം സുൽത്താൻ ബത്തേരി സ്വതന്ത്ര മൈതാനിയിൽ ഉപവാസം ആരംഭിച്ചു. NM വിജയന്റെ മകൻ വിജേഷും മരുമകൾ പത്മജയും ഇവരുടെ 3 ഉപവാസം ഇരിക്കുന്നത്. NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും മരണത്തിൽ ആരോപണ വിധേയനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിലും സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് പ്രിയങ്കാഗാന്ധി എത്തുന്നതിലും പ്രതിഷേധിച്ചാണ് ഉപവാസം. ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. ഭീഷണി വ്യാജമാണെന്ന് തിരച്ചിലിൽ ബോധ്യപ്പെട്ടു. കോഴിക്കോട് ആനക്കാംപൊയിൽ പുല്ലൂരാമ്പാറ റോഡിൽ ഓട്ടോറിക്ഷ അപകടത്തിൽ 2 മരിച്ചു. പുത്തൻപുരയിൽ ഷിജു, ഭാര്യ ബിൻസി എന്നിവരാണ് മരിച്ചത്. നാസയുടെ ആർട്ടിമസ് 2 ദൌത്യം ഭൂമിയിൽ നിന്ന് മനുഷ്യൻ ഇതുവരെ സഞ്ചരിച്ചതിൽ ഏറ്റവും കൂടിയ ദൂര റെക്കോർഡ് സ്ഥാപിച്ചു. ഓറിയോൺ ബഹിരാകാശ പേടകം ഭൂമിയിൽ നിന്ന് ഏകദേശം 252 മൈൽ സഞ്ചരിച്ചു. 1970 അപ്പോളോ 13 248,655 മൈൽ എന്ന റെക്കോർഡ് ദൌത്യമാണ് മറികടന്നത്. ഇന്ന് പുലർച്ചെ കിഴക്കൻ മേഖലയിലേക്ക് ഇറാൻ വിക്ഷേപിച്ച 7 മിസൈലുകൾ നശിപ്പിച്ചതായി സൌദി അറേബ്യ അറിയിച്ചു. നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയാണെന്ന് സൌദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തമിഴ്നാട്ടിലെ വോട്ടെടുപ്പിനും പശ്ചിമബംഗാളിലെ ആദ്യഘട്ട വോട്ടെടുപ്പിനും നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. വ്യാഴാഴ്ച വരെ പത്രികകൾ പിൻവലിക്കാം. തമിഴ്നാട്ടിൽ 234-അംഗ നിയമസഭയിലേക്ക് ഈ മാസം 23 വോട്ടെടുപ്പ്. പശ്ചിമബംഗാളിൽ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പും 23. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ഇനി 5 താഴെ മാത്രം. കേരളത്തോടൊപ്പം പുതുച്ചേരിയിലും അസമിലും പരസ്യപ്രചാരണം വൈകിട്ട് 6 സമാപിക്കും. ശബരിമല ക്ഷേത്രത്തിലെ സ്ത്രീ പ്രവേശം സംബന്ധിച്ച സുപ്രീംകോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളിൽ ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കൽ ആരംഭിച്ചു. ഇന്ന് ലോകാരോഗ്യദിനം. പുതിയ സാമ്പത്തിക വർഷത്തെ പണനയം റിസർവ് ബാങ്ക് നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനങ്ങളിലെ കുടിയേറ്റ തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്ന 5 കിലോഗ്രാം ഫ്രീ ട്രേഡ് LPG സിലിണ്ടറുകളുടെ പ്രതിദിന വിഹിതം ഇരട്ടിയാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.